പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വചനങ്ങൾ. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ച് എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ എരിശിലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ ഏഷ്യ മൈനാറിലെ 7 സഭകൾക്ക് എഴുതിയ ദൂതാണ് നമ്മൾ കാണുന്നത്. 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഇവിടെ ഇതാ ഫിലദൽഫിയ സഭയ്ക്ക് എഴുതുന്ന ദൂതിൽ ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒരു കുറ്റവും അവരെക്കുറിച്ച് പറയാത്ത ഒരു സഭയാണ്. നാം 7 സഭകളും അത് അങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യം എഫേസോസ് 2 ആദ്യത്തെ വചനങ്ങൾ ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ആദ്യ സ്നേഹം വിട്ടുപോയി. ആ നിലയിൽ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറ്റമായിട്ട് പറയുന്നുണ്ട്. സ്മുർണയിലെ സഭയെക്കുറിച്ച് പറയുമ്പോഴും അവരെക്കുറിച്ച് തെറ്റായിട്ട് ഒന്നും പറയുന്നില്ല. പെർഗമോസ്, തുയഥൈര, ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ സർദീസ്, ലവോദിക്കിയ, ഈ സഭകളെക്കുറിച്ചെല്ലാം അവരെ കഠിനമായിട്ട് അവരുടെ ഇടയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് വളരെ കർശനമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ 2 സഭകളെക്കുറിച്ച് സ്മുർണ, അതുപോലെ തന്നെ ഫിലഡൽഫിയ എന്നീ 2 സഭകളെക്കുറിച്ച് കർത്താവിന് ആ നിലയില് കുറ്റമൊന്നും പറയാനായിട്ട് കാണുന്നില്ല. ഇതിന് ഈ 7 സഭകളിലെ ഏറ്റവും നല്ല സഭ ഏത്? ആ നിലയിൽ നമ്മളൊരു താരതമ്യം നടത്തിയാൽ എനിക്ക് തോന്നുന്നു ഫിലദൽഫിയയിലെ സഭയാണ് ഏറ്റവും ഉത്തമമായ സഭ. സ്മുർണയിലെ സഭ, അതിനെക്കുറിച്ച് കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഫിലദൽഫിയയെ കുറിച്ച് പറഞ്ഞ എത്രത്തോളം ആ നിലയിലെ കാര്യങ്ങള്, ശ്രേഷ്ഠമായ കാര്യങ്ങള് സ്മുർണയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഫിലദൽഫിയ സഭ വളരെ വളരെ അന്നത്തെ കാലഘട്ടത്തിന്റെ കറപ്ഷൻ ഒന്നും ഏറ്റാതെ വളരെ അന്യോന്യമുള്ള സ്നേഹത്തോടെ നിന്നത് എങ്ങനെയാണ് നിന്നത്? ഫിലഡൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, സഹോദര സ്നേഹം എന്നാണ്. നിങ്ങള് അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞ കർത്താവ് പോയപ്പോ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ സഹോദര സ്നേഹം അത് പാലിച്ചു പോയ ഒരു സഭയാണ് ഫിലഡൽഫിയ സഭ. അത് നാം ഈ കാര്യങ്ങൾ കാണുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചുറ്റുപാടും മറ്റ് സഭകളില് പല കുഴപ്പങ്ങൾ വരുമ്പോ അതിനിടയിലും ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു സഭയ്ക്ക് അതിന്റെ ആ വിളിയില് നിൽക്കാനായിട്ടും ദൈവസന്നിധിയില് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയില് ആയിരിക്കാനായിട്ടും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, ഓ ചുറ്റുപാടും ഒക്കെ ഈ നിലയിലുള്ള കറപ്ഷനെല്ലാം ഉണ്ട്, അഴിമതികളെല്ലാം ഉണ്ട്, ജീർണതകളെല്ലാം ഉണ്ട്, കാര്യങ്ങൾ ഇത്രയും നൂറ്റാണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു, 21-ാം നൂറ്റാണ്ടിലായിരിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഒന്നും ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അവിടെ നോക്കുക, ഇവിടെ നോക്കുക, മറ്റിടത്ത് നോക്കുക, അപ്പൊ പിന്നെ ഇത്രയൊക്കെ അല്ലേ നമ്മുടെ ഇടയിലുള്ളൂ എന്നുള്ള നിലയിൽ ഒരു എക്സ്ക്യൂസ്, അതിലൊരു സാധ്യതയില്ല എന്നാണ് ഫിലദൽഫിയ സഭയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നാം ഈ ഓരോ സഭയെക്കുറിച്ചും പഠിച്ചു വരുമ്പോൾ എഫേസോസിനെ കുറിച്ചും അതുപോലെ തന്നെ പെർഗമോസിനെ കുറിച്ചും തുയഥൈരയെ കുറിച്ചും സർദീസിനെ കുറിച്ചും ലവോദിക്കയെ കുറിച്ചും ഒക്കെ പഠിച്ചു വരുമ്പോൾ അവിടെ ക്രമാനുഗതമായ ആ നിലയില് കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് വീഴുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഫേസോസിലെ സഭയോട് പറയുന്നത്, നിങ്ങള് നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കാര്യമാണ് എഫേസോസിലെ സഭയോട് പറയുന്നത്. പിന്നീട് ആ നിലയില് അവരുടെ ജീവിതത്തിലെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന പെർഗമോസിലെ സഭയുടെ കാര്യം വരുമ്പോഴോ, അവിടെ വരുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളായി. അവിടെ വരുമ്പോ ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും 2:14 വചനം ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ ഇടയിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. നോക്കുക, ആദ്യം എഫേസോസിലെ സഭയെ സംബന്ധിച്ച് അവരുടെ ആദ്യ സ്നേഹത്തിനൊരു കുറവ് വന്നു. ആ നിലയിൽ അത് ആ നിലയിലുള്ള കാര്യമേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതാ രണ്ടാമത് നമ്മൾ പെർഗമോസിലേക്ക് വരുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളായി. അവിടെ എന്താ, അവിടെ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലര് സഭയകത്ത് കടന്നു അവരെ വിഗ്രഹാർത്ഥികം തിന്നുവാനും ദുർനടപ്പ് ആചരിപ്പാനും ആളുകളെ തെറ്റിച്ചു കളയുന്നതായിട്ട് നാം വായിക്കുന്നു. അതിന്റെ താഴേക്ക് വരുമ്പോഴോ തുയസൈരയെ കുറിച്ച് പറയുമ്പോ അവിടെ ഒരു പടിയൂടെ കടന്നാണ് അവിടെ ജീർണത സംഭവിക്കുന്നത്. അവിടെ ഈസബേൽ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ പ്രവാചകി എന്നുള്ള നിലയിൽ മുന്നോട്ട് വരികയും അവള് അനേകരെ തെറ്റിച്ചു കളയുകയും ആ നിലയിൽ ഒരു ഉപദേശവുമായിട്ട് ആ ലൈസൻഷ്യസ് ഗ്രേസ്, അതായത് എന്തെല്ലാം ചെയ്താലും ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവത്തിന്റെ കൃപ നമ്മളെ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ് അവളുടെ ദുർനടപ്പിനും വിഗ്രഹാർത്ഥിതം ഭക്ഷിക്കുന്നതിനും ഒക്കെ ഇതൊരു മറയാക്കി മാറ്റി തിമ്മ നോക്കുക ഒരു പടിയൂടെ മുന്നോട്ട് പോയിരിക്കുകയാ ചെയ്യുന്നത്. ആ നിലയില് തുയഹൈലയിലെ സഭയില് ആ നിലയിലാണ് സംഭവിക്കുന്നത്. ഈസബേൽ എന്നൊരു സ്ത്രീ, അവളെ കുറിച്ച് അവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അവള് എന്താ ചെയ്യുന്നത്, വളരെ വളരെ മോശപ്പെട്ട പല കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓ ദുർനടപ്പ് ആചരിക്കുക, അതുപോലെ തന്നെ വിഗ്രഹാർപ്പിതം തിന്നുക, ഈ കാര്യങ്ങൾ അതൊരു ഉപദേശമായിട്ട് മുന്നോട്ട് വരിക. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും നോക്കുക, അതൊരു ഉപദേശമാണ്. കേവലം ചില ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ധാർമ്മിക അപഭ്രംശം എന്നുള്ള നിലയിലല്ല, അല്ലെങ്കിൽ ഒരു വീഴ്ച എന്നുള്ള നിലയിലല്ല, അതിനപ്പുറത്ത് അതൊരു ഉപദേശം എന്നുള്ള നിലയില് സഭയിൽ കൊണ്ടുവരികയും സഭയിൽ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. നോക്കുക എത്ര വലിയ ഒരു ജീർണതയിലേക്കാണ് ആ സഭ അപതരിച്ചു പോയത്. അതിന്റെ അടുത്ത സഭയെ കുറിച്ച് പറയുമ്പോൾ, സർദീസിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ, അവിടുന്ന് ഒരു പടിയൂടെ മുന്നോട്ട് കടന്ന് അവരെ കുറിച്ച് ഒരു നന്മ കാര്യം പോലും പറയാനില്ലാത്തവരായിട്ട് തീർന്നിരിക്കുന്നു. ഒരു സഭയുമുള്ള നിലയിൽ അവരെ കുറിച്ച് ഒരു നന്മ പോലും പറയാനില്ലാതെ, വാ അവര് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു, ചാവാറായ ശേഷിപ്പുകളാണ് നിനക്കുള്ളത് എന്ന് പറഞ്ഞ് ആ നിലയിൽ ഒരു സഭയെന്നുള്ള നിലയിൽ ഒരു നന്മ പോലും പറയാനില്ലാത്തവരായിട്ടാണ് സർദീസിലെ സഭ നിൽക്കുന്നത്. വ്യക്തിപരമായി ചിലര് ഉടുപ്പ് മലിനമാകാത്ത ചിലര് അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഒരു സഭ എന്നുള്ള നിലയിൽ ഒരു നന്മയുടെ അംശം പോലും അവരെ കുറിച്ച് പറയാനായിട്ട് ഇല്ല. അത് കഴിഞ്ഞ് ലവോദിക്കയിലെ സഭയിലേക്ക് വരുമ്പോഴോ, ഓ പൂർണ്ണമായും മരിച്ച ഒരു സഭ. നോക്കുക, പടിപടിയായിട്ടൊരു ഡീഗ്രഡേഷൻ സംഭവിക്കുക, താഴേക്ക് താഴേക്ക് പോകുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, അത് കഴിഞ്ഞ് ബിലയാമിന്റെ ഉപദേശം പിടിച്ചു, അത് കഴിഞ്ഞ് ഈസബേൽ ആളുകളെ തെറ്റിച്ചു കളയുന്ന അതൊരു ഉപദേശമായി സഭയിൽ കൊണ്ടുവന്ന് ഓ കൃപ എല്ലാത്തിനും ഒരു മറയാക്കി കൊണ്ടുവരുന്നവർ, ഒരു നന്മയും പറയാനില്ലാത്ത സർദീസിലെ സഭ, ഒടുവില് തീർത്തും മരിച്ച ലവോദിക്കയിലെ സഭ, ഇതിനിടയിലാണ് ആ തിന്മയുടെ ജീർണതയുടെ ആ താഴേക്കുള്ള ആ പോക്കിനിടയിലാണ് ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു സഭ ഓ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാര്യത്തെ ഗൗരവമായിട്ടെടുക്കാൻ ചുറ്റുപാടുകളിൽ പലയിടത്തും ദൈവികതയ്ക്കെതിരെ, യഥാർത്ഥ ദൈവിക സത്യങ്ങൾക്കെതിരെ അവരുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും സഭയെന്നുള്ള നിലയിലെ ഉപദേശത്തിലും ഒക്കെ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ അത് നമുക്ക് ദൈവത്തെ യഥാർത്ഥമായിട്ട് പിന്തുടരുന്നതിന് എതിരായിട്ട് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് ഫിലദൽഫിയ സഭയുടെ അനുഭവം നമ്മളെ കാണിക്കുന്നത്. നമുക്ക് ഈ സഭയെ സംബന്ധിച്ചിട്ട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ 8-ാമത്തെ വചനം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഈ ഫിലദൽഫിയയിലെ സഭ ഏറ്റവും നല്ലൊരു സഭയായിട്ട് നിന്നതിന്റെ കാരണങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മൾ ഈ ജീർണതയ്ക്ക് ഇടയിൽ ഓ നമ്മുടെ സാക്ഷ്യം സൂക്ഷിച്ച് ദൈവത്തിന് ഹിതകരമായ ഒരു സഭയായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവരെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നീ എന്റെ വചനം കാത്തു. നാം അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ, കാരണം നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. നോക്കുക, അവന്റെ മുമ്പില് വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതിന് കാരണം നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എന്നുള്ള വാക്ക് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നില്ല. ആൻഡ് എന്ന് പറഞ്ഞ് അതിനെ ഘടിപ്പിച്ച് ആൻഡ് എന്ന് പറഞ്ഞ് നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് തുടർന്നു പോവുകയാണ് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ഈ ഫിലദൽഫിയ സഭയ്ക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എന്റെ വചനം കാത്തു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ശക്തി കൊണ്ട് കാക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, അത് നീ എന്റെ വചനം കാത്തു. നോക്കുക, അല്പം മാത്രം ശക്തിയുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് അവിടെ കാണും. അല്ലെങ്കിൽ ശക്തി കുറവുള്ളത്, ബലം കുറവുള്ളത് അതൊരു നല്ല കാര്യമായിട്ടാണ് അവിടെ കാണും. നോക്കുക പ്രിയമുള്ളവരെ, ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മൾ വളരെ ശക്തരായിട്ട് വളരെ കഴിവുകളുള്ള ആളുകൾ വളരെ പ്രസംഗ വൈദഗ്ധ്യം വലിയ പാട്ട് വലിയ സംഗീതം വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ, അതിലല്ല ദൈവത്തിന്റെ ഹൃദയം ആഹ്ലാദിക്കുന്നത്. മറിച്ച് അവിടുന്ന് തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്നെയും നിന്നെയും നോക്കുമ്പോ, സഭയെ പൊതുവായിട്ട് നോക്കുമ്പോ, നമ്മുടെ സ്വയബലം സ്വന്ത ശക്തി എത്രയും കുറവാണോ അത് കർത്താവിന് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. നമുക്ക് പൗലോസിന്റെ ചരിത്രം അറിയാമല്ലോ. ഓ അവിടുത്തെ ശക്തി എന്റെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. നമ്മുടെ സ്വന്തം ബലം സ്വന്തം കഴിവുകൾ അത് എത്രത്തോളം കുറവാണോ എത്രത്തോളം കുറവാണ്, തീർത്തും ഇല്ലാതാകാനായിട്ട് ഒക്കുമോ എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ആ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലെ നാളുകൾ കഴിയുന്തോറും ആ സ്വന്തം ബലം കുറഞ്ഞു വരുന്നവരായിട്ട് നാം ആകുമെങ്കിൽ, ഫിലദൽഫിയ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന ആദ്യത്തെ കാര്യം അതാണ്. സഭയെന്നുള്ള നിലയിൽ ആ നിലയിലാകണമെങ്കിൽ എന്താ വേണ്ടത്? സഭാംഗങ്ങളായ നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ നിലയിലാകണം. നമ്മൾ ദേശമെല്ലാം ഉണരുവാൻ എന്ന പാട്ട് പാടിയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞല്ലോ, ദേശം ഉണരുന്നതൊക്കെ ഇരിക്കട്ടെ, ആദ്യം നമുക്ക് എന്റെ ഹൃദയം ഉണരട്ടെ, രണ്ടാമത് എന്റെ സഭ ഉണരട്ടെ, മൂന്നാമത് മതി ദേശം ഉണരുന്നത് എന്ന് പറഞ്ഞ് അതിനൊരു പാഠഭേദം കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സഭയെന്നുള്ള നിലയിൽ നമുക്ക് അല്പമേ ശക്തി ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആ നിലയിലായിരിക്കണമെന്നുണ്ടെങ്കിൽ, വ്യക്തിപരമായിട്ട് സഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ സ്വയബലം വളരെ 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 കുറഞ്ഞു കുറഞ്ഞു വരുന്നവരായിരിക്കണം. ഇന്ന് ദൈവസഭയിൽ വന്നിട്ട് 5, 6, 10, 15, 20 വർഷമായ ആളുകൾ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളോടും എന്നോട് തന്നെയും ചോദിക്കട്ടെ, സ്വയബലം കുറഞ്ഞു വരികയാണ്? അത് കുറഞ്ഞു വരികയാണോ എന്ന് എങ്ങനെ അറിയാനൊക്കും? പണ്ടൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് വീറ് കടിച്ചു പിടിച്ചേക്കുന്ന പോലെ അങ്ങ് കടിച്ചു പിടിക്കുമായിരുന്നു. ഇപ്പൊ എന്തില്ല, ഇപ്പൊ ആ നിലയിൽ സ്വന്തം അഭിപ്രായം പറയുമ്പോൾ, ഒരാൾ സ്വന്തം അഭിപ്രായം പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തുകൊണ്ട് അയാൾക്ക് അത്രയും ബലം വരുന്നത്? അയാള് താൻ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല, ഞാൻ പറയുന്നതാണ് 100% ശരി എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് ആ വാക്കുകൾക്ക് അത്രയും ശക്തിയും, ഓ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള നിലയിൽ അതിന് വീറിനെ പോലെ കടിച്ചു തോന്നുന്നത്. എന്നാൽ നാളുകൾ കഴിയുംതോറും നമുക്ക് നമ്മിൽ തന്നെയുള്ള കോൺഫിഡൻസ്, നമ്മിൽ തന്നെയുള്ള വിശ്വാസം, നഷ്ടപ്പെട്ടു വരണം. അങ്ങനെ വരുമ്പോ നമ്മുടെ വാക്കുകൾക്ക് പഴയ ഒരു ആ നിലയിലുള്ള ഒരു ശക്തി കാണുകയാണ്. ഒരു സഹോദരൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ അതിനും ഒരു സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ ഒരു അലവൻസ് കൊടുക്കാനായിട്ട് സഹോദര നിനക്ക് കഴിഞ്ഞു വരുന്നുണ്ടോ? സഹോദരി നിനക്ക് അതിനാകുന്നുണ്ടോ? അതോ നാളെ കഴിയും തോറും നീ ബലം കൂടിക്കൂടിയാണോ വരുന്നത്? നാളുകൾ കഴിയും തോറും നിനക്ക് പല കാര്യങ്ങൾ അറിയാം. ഒരു പാട്ടെടുക്കുമ്പോൾ ആ പാട്ട് എവിടൊക്കെ വീണ്ടും ആവർത്തിച്ച് പാടുമെന്നറിയാം. ഒരു വചനം എടുക്കുമ്പോൾ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് നിനക്കറിയാം. സഭയുടെ പോക്കിനെ കുറിച്ച് നിനക്കൊരു ധാരണയുണ്ട്. ആളുകൾക്ക് നിന്നെ കുറിച്ച് ഒരു മതിപ്പുണ്ട്. ഇതെല്ലാം ചേർത്ത് 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 നിന്നിൽ ഒരു ബലമായി വർദ്ധിച്ചു വരികയാണോ ചെയ്യുന്നത്, അതോ നിന്റെ ബലം കുറഞ്ഞു വരികയാണോ ചെയ്യുന്നത്? ഇവിടെ ഇതാ ഫിലദൽഫിയയിലെ സഭയോട് പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിന്റെ ശക്തി കുറവാണ്, നീ വീക്കാണ്. ദൈവത്തിന്റെ ഹൃദയം അതില് ആമോദിക്കുന്നു. പ്രിയമുള്ളവരെ, ആ സഭ ആ നിലയില് അല്പം മാത്രം ശക്തി ഉള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നാം നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ മുകളിലുള്ള വചനത്തെയും ഇതിനെയും ചേർത്ത് കാരണം എന്നൊരു ഘടകപദം കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഞാനിതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. കാരണം നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. സഹോദര സഹോദരി, നീയും ഞാനും ദൈവസന്നിധിയിൽ എത്രത്തോളം ബലഹീനരായി നിൽക്കുമോ, ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നുകൊള്ളും. അത് അടയ്ക്കാൻ വേറെ ആർക്കും കഴിയയില്ല. കാരണം ദൈവം ചിന്തിക്കുന്നത്, എന്റെ ആ മകൻ, എന്റെ ആ മകൾ, അവൾക്ക് സ്വയമേ തന്നെ ആ കാര്യത്തിന് ശക്തിയില്ല, ഞാൻ അവൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, അവന് വേണ്ടി പ്രവർത്തിക്കട്ടെ. പ്രിയമുള്ളവരെ, ബലഹീനനായിരിക്കുന്നത് എത്രയും 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 ദൈവസന്നിധിയില് പ്രസാദമുള്ള ഒരു കാര്യമാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സഹായകരമായ ഒരു കാര്യമാണ്. പലരും വിചാരിക്കുന്നത്, നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ എങ്ങനെ നമുക്ക് ഇവിടെ ജീവിക്കണ്ടായോ, നമ്മൾ അങ്ങനങ്ങ് തീർത്തും പോകാൻ പറ്റുകയില്ല. അവരൊക്കെ ആ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്നുള്ള കാര്യത്തെ കണ്ടിട്ടില്ല. ഞാനിനിയും എങ്ങനെയാ യഥാർത്ഥത്തിൽ ബലഹീനരായി നിൽക്കാൻ കഴിയുന്നത്? കർത്താവ്, ഈ കാര്യത്തിൽ ഞാൻ എന്റെ പിടിച്ച് എന്റെ തന്നെ അഭിപ്രായത്തെ മുറുകെ പിടിക്കുന്നില്ല. ഞാൻ ഇത് വിട്ടുകൊടുക്കുന്നു. ഞാൻ ബലഹീനനായിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് ചാരുന്നേ കർത്താവേ, നീയ തക്ക സമയത്ത് വേണ്ട വാതിൽ തുറന്നുകൊള്ളുമല്ലോ എന്നുള്ള ആ വിശ്വാസം, ഓ ആ ബലഹീനതയോട് കൂടെ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ സഹോദര സഹോദരി, നീ ബലഹീനനായിക്കൊണ്ടിരിക്കുകയാണ്, നാളെ കഴിയും തോറും ബലഹീനതയിലെ വർദ്ധിച്ചു വരികയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആശ്വാസത്തിനായിട്ടും ധൈര്യത്തിനായിട്ടും ഇതാ ഒരു വചനം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആ വചനത്തെ ആ നിലയിൽ എടുക്കുമ്പോ അതിന്റെ എതിർവശം ഒന്ന് ചിന്തിച്ചു നോക്കുക. നീയും ഞാനും ബലത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? വാതിൽ അടച്ചു കളയും. ആ അടച്ച വാതിൽ ആർക്കും തുറക്കാനൊട്ട് ഒക്കുകയുമില്ല എന്നല്ലേ അവിടെ സംഭവിക്കുക? പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ബുദ്ധി പഠിക്കാം, ദൈവത്തിന്റെ വഴികളെ പഠിക്കാം. നമ്മുടേതായ ഈ ലോകം നമുക്ക് തരുന്ന ജ്ഞാനത്തിൽ നിന്ന് കുതറി മാറാം. ദൈവവചനത്തെ നമുക്ക് വിശ്വസിക്കാം. സഹോദരൻ, നീ എന്തുകൊണ്ട് നിന്റെ വായെ അടച്ച് മൗനമായിട്ടിരിക്കണം? ഈ വചനത്തെ നീ വിശ്വസിക്കുന്നു. ദൈവവചനം സത്യമാണ്. അല്പമേ ബലമുള്ളൂ. ഞാൻ എന്റെ ബലത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ദൈവത്തിന് പ്രസാദകരം. ഈ കാര്യത്തെ നീ ഗൗരവമായിട്ട് കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനെ മുറുകെ പിടിക്കുക. അല്ലാതെ ലോകത്തിന്റെ ആ ചിന്താഗതിയെ ഇപ്പൊ വിട്ടുകൊടുക്കരുത്. ഞാനത് പറയണം, ഞാനത് പിടിക്കണം, ഞാനത് എന്റെ ബലം, ആ നിലയിലല്ല. നമ്മൾ ഇത് എത്രയോ നാളുകളായിട്ട് ദൈവസഭയില് പറയുന്ന ഒരു കാര്യമാണ്. ദൈവസഭയില് പറയുന്നു, അവിടെ ഇതാ നാളുകൾ കഴിഞ്ഞിട്ടും നാം ബലത്തിൽ വർദ്ധിച്ചു വരികയാണോ സ്വയബലത്തിൽ കുറഞ്ഞു വരികയാണോ? നീ ഞാനും ആ നിലയിൽ കുറഞ്ഞു വരികയാണെങ്കിൽ ദൈവം നമുക്കായിട്ട് ഒരു വാതിൽ തുറക്കും. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നത്, ആ സഭയെ സംബന്ധിച്ച് അവര് ബലഹീനരാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അവരെ സംബന്ധിച്ച് ദൈവാത്മാവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു ഭാഗം നോക്കുക. നീ എന്റെ വചനം കാത്തു. എന്റെ വചനം കാത്തു. വചനത്തെ കാത്തു എന്ന് പറയുമ്പോ വചനത്തെ അനുസരിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. ഇന്ന് വചനത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ ആ നിലയില് വലിയ ഗൗരവം ചുറ്റുപാടും കാണുന്നില്ല. വചനത്തെ വിശ്വസിച്ചാൽ മതിയല്ലോ എന്നുള്ള നിലയില് അതിനെ ആ നിലയിൽ അതിനെ വളരെ ലളിതവൽക്കരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ഇതാ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയാനുള്ളത്, നീ എന്റെ വചനം അനുസരിച്ചു അനുസരിച്ചു. സഹോദര സഹോദരി, നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണോ? അവിടുത്തെ കൽപ്പനകള് കാക്കുന്നവരാണോ? ഏറ്റവും ചെറിയ കൽപ്പന പോലും കാക്കാനായിട്ട് ആ നിലയിൽ താല്പര്യമുള്ളവരാണ്. ഒരു സഹോദരൻ കൂടെ കൂടെ പറയാറുണ്ടല്ലോ, താനെ ബൈബിൾ എടുത്ത് ഒരു പെൻസിലുമായിട്ട് ഇരിക്കും. ഏതെങ്കിലും ഇനിയും എത്രയും ചെറിയ ഏതെങ്കിലും കൽപ്പന ഇനിയും ഞാൻ പാലിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടിരിക്കും എന്ന് പറഞ്ഞത് പലപ്പോഴും എനിക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മൾ ദൈവവചനത്തിലെ ഏറ്റവും ചെറിയ കൽപ്പന പോലും അനുസരിക്കാനായിട്ട് കർത്താവെ നീ എന്നെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ അത് ചെയ്യും, ആ ഒരു ബലാത്കാരത്തോടെ കൽപ്പന കാക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഫിലദൽഫിയ സഭയുടെ മെച്ചമായിട്ട് പറയുന്നത് നീ എന്റെ കൽപ്പന കാത്തു എന്നുള്ളതാണ്. ഏത് കൽപ്പന? അതിന്റെ താഴേക്ക് വരുമ്പോ എങ്ങനെയുള്ള വചനമാണ് അവര് കാത്തത്, അതിന്റെ ഒരു വിശദീകരണം 10-ാമത്തെ വചനത്തിൽ നാം കാണുന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. നേരത്തെ നമ്മൾ വായിച്ചത് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചത് എന്റെ വചനം കാത്തു എന്ന് മാത്രമേ നമ്മൾ വായിച്ചുള്ളൂ. അത് കുറച്ചുകൂടെ വിശദീകരിച്ച് 10-ാമത്തെ വചനത്തിൽ വന്നപ്പോ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. നോക്കുക, സഹിഷ്ണുത, എൻഡ്യൂറൻസ്. നാള് കഴിയും തോറും ഓ നമുക്ക് സഹിഷ്ണുതയിൽ ആ കാര്യത്തിലെ കൽപ്പനകളെ കാത്തുകൊള്ളാനായിട്ട് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ വലിയ ഭൗതികമായ നിലയിൽ മെച്ചമായിട്ട് വരുന്നില്ല. പക്ഷെ സഹിഷ്ണുതയോടെ ഈ സത്യങ്ങളെ മുറുകെ പിടിച്ച് അതിൽ എൻഡ്യൂർ ചെയ്യാൻ നമ്മൾ കഴിയുന്നുണ്ടോ? വചനം നീയും ഞാനും ഒരു സമയത്ത് കാത്തു, കൽപ്പന ഒരു സമയത്ത് നമ്മൾ കാത്തു. പക്ഷെ ആ കൽപ്പന കാക്കുന്നതിൽ നമുക്കൊരു സഹിഷ്ണുതയുണ്ടോ? ഒരു എൻഡ്യൂറൻസ് ഉണ്ടോ? നോക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് നീ എന്റെ വചനം കാത്തു, നീ എന്റെ സഹിഷ്ണുതയുടെ വചനം കാത്തു. നമുക്ക് ഈ കൽപ്പനകളെ അനുസരിക്കാം, ആ വഴിയിൽ മുന്നോട്ട് പോകാം, നമുക്ക് അതിന് സഹിഷ്ണുതയുള്ളവരായിട്ടിരിക്കാം. എന്താ ഈ സഹിഷ്ണുതയെന്ന് പറഞ്ഞാൽ? എന്താ സഹിഷ്ണുതയെന്ന് പറയുമ്പോൾ? സഹനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു, അനുസരിക്കുന്നവർക്ക് കാര്യങ്ങൾ ഭംഗിയായി തീരും എന്നുള്ള നിലയിലായിരിക്കാം നമ്മൾ എടുത്ത് അതിനെ അനുസരിക്കുന്നത്. പക്ഷേ നാള് കഴിഞ്ഞിട്ടും നമ്മൾ വിചാരിക്കുന്ന നിലയിൽ ഒരു വിശാലതയല്ല നമ്മുടെ ജീവിതത്തിൽ ആ ഭൗതികമായ തലത്തിൽ ഉണ്ടാകുന്നത് എന്ന് കാണുമ്പോൾ നീ ഞാനും അത് ഉപേക്ഷിച്ചിട്ട് ഉള്ളിലുള്ള ആ ബലാത്കാരം വിട്ടുകളഞ്ഞിട്ട് നമ്മൾ പഴയ മട്ടിൽ പോകുമോ? അതാണ് പരിശുദ്ധാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോ എനിക്ക് നിനക്കും അതിൽ സഹിഷ്ണുതയുണ്ടോ? ആ വചനം പിന്നെയും പിടിച്ചുകൊള്ളുവാൻ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും എന്ന് പറഞ്ഞ യോബിന്റെ ആത്മാവോടെ, സഹിഷ്ണുതയോടെ ആ വചനത്തെ, ദൈവമേ അവിടുത്തെ വചനം അത് സത്യമാണ്, എന്നോട് ഒരിക്കൽ അരുളി ചെയ്ത ഈ സത്യവചനത്തെ ഞാൻ വിട്ടുകളയുകയില്ല, എന്റെ ചുറ്റുപാടുകള് ഇതിനെതിരെ പറഞ്ഞാലും എന്റെ സഭയിൽ തന്നെ പലരും ഈ കാര്യങ്ങളെ വിട്ടുകളഞ്ഞാലും ഞാൻ ഈ കേട്ട സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും എന്നുവരെ ഓ എന്റെ മരണം വരെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും. ആ നിലയിലുള്ള ഒരു സഹിഷ്ണുത ഓ വചനം കാക്കുന്നതിൽ അതുണ്ടോ നിനക്ക്? ഫിലദൽഫിയയിലെ സഭയ്ക്ക് അതുണ്ടായിരുന്നു എന്നുള്ളത് ദൈവാത്മാവ് വളരെ അവരെ അഭിനന്ദിച്ച് പറയുന്ന ഒരു കാര്യമായിട്ട് നാം ശ്രദ്ധിക്കണം. അവിടെ അവര് ആ നിലയില് ദൈവത്തിന്റെ വചനത്തെ കാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു അവരെ ശക്തിയില്ലാത്തവരായതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വാതിൽ തുറന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇതാ അവര് ദൈവവചനത്തെ കാത്തതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുക 10-ാമത്തെ വചനത്തിന്റെ അവസാനത്തെ ഭാഗം, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. എത്ര അനുഗ്രഹീതമായ ഒരു വചനം! ഞാനും നീയും ദൈവത്തിന്റെ വചനത്തെ കാത്താൽ ദൈവം നമ്മെ കാക്കും. ഇന്ന് പലർക്കും ദൈവം നമ്മെ കാക്കണം ആ കാര്യത്തിൽ വളരെ താല്പര്യമാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ എന്താ നമ്മളിപ്പോ കണ്ടത്? ഞാനും നീയും ദൈവത്തിന്റെ വചനം കാത്താൽ ദൈവം ചെയ്യും വരാൻ പോകുന്ന ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ. ഭൂതലവാസികൾ അവരുടെ ഹൃദയം ഈ ഭൂതലത്തിലാണ് വെച്ചിരിക്കുന്നത്. അവരെ പരീക്ഷിക്കേണ്ടതിന് വരുന്ന പരീക്ഷാകാലത്ത്, ആ വലിയ ആ പരീക്ഷയുടെ കാലത്ത് ദൈവം നമ്മളെയും കാക്കും. ദൈവത്തിന് അപ്പോ പറയാനുള്ള ന്യായം എന്താ? എന്റെ ഈ ഈ മകൻ, എന്റെ ഈ മകൾ, അവള്, അവൻ, യോ എന്റെ കൽപ്പനകളെ കാത്ത് സഹിഷ്ണുതയോടെ നിന്നു. അതുകൊണ്ട് അവനെ കാക്കാൻ, ഈ പരീക്ഷാകാലത്ത് അവനെ കാക്കാൻ, അവളെ കാക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഞാൻ അതിന് കടപ്പെട്ടവനാണ് എന്നുള്ള നിലയിൽ ദൈവം അത് കാത്തുകൊള്ളു. അനർത്ഥ ദിവസത്തിൽ അവൻ നമ്മെ ഒളിപ്പിക്കും, ഒളിപ്പിക്കും. സഹോദര സഹോദരി, നീയും ഞാനും ദൈവത്തിന്റെ വചനം കാത്ത് സഹിഷ്ണുതയിൽ നിൽക്കുമ്പോ നമുക്ക് ഈ വചനം പ്രത്യാശ നൽകട്ടെ. ഞാൻ ഇന്ന് ദൈവത്തിന്റെ വചനത്തെ കാക്കുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെയും കാത്തുകൊള്ളും. ആ അനുഗ്രഹീതമായ ഈ വചനത്തെ നമുക്കൊരു വാഗ്ദാന വചനമായിട്ട് എടുക്കാം. നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. മൂന്നാമത് പറയുന്നത് എന്താണ്? നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യേശുവിന്റെ നാമം അതിനെ പിടിച്ചുകൊള്ളുന്ന ഒരു സഭ, പിടിച്ചുകൊള്ളുന്ന ഒരു സഭ. യേശുവിന്റെ നാമം എന്താ? അത് നമുക്ക് എന്ത് വേണമെങ്കിലും അതിനെക്കുറിച്ച് പറയാം. യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് ആ ചിലരതൊരു ഒരു 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 മാന്ത്രിക വാക്കുപോലെ എന്ത് പറഞ്ഞാലും യേശുവിന്റെ നാമത്തിൽ. എന്നോടൊരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, ഈ വാക്കുകളുടെ ചതിയെ കുറിച്ച് പറഞ്ഞു. തന്റെ അടുത്തിരിക്കുന്ന ഒരാള് അദ്ദേഹം ഒന്ന് തുമ്മുമ്പോഴും സോറി എന്നല്ല പറയുന്നത്, ജീസസ് എന്നാ പറയുന്നത്. ആ എടാ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ഈ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോ എന്താ, ഇദ്ദേഹത്തെ പോലെ ആളുകൾക്ക് പാര വെക്കുന്ന ആളും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളും കൂടെ ഇരിക്കുന്നവരെ ചതിക്കുന്ന ആളും മറ്റൊരാളില്ല. പക്ഷെ തുമ്മുമ്പോ സോറി എന്നല്ല ജീസസ് എന്നാ പറയും. വാക്കുകളുടെ ചതി നോക്കുക. ഇവിടെ എന്താ, യേശുവിന്റെ നാമം ആ വാക്ക് പറയുന്നത് കൊണ്ട് പറയുന്നവരെല്ലാം ആ യേശുവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരാണെന്നും ആ നാമത്തെ നിഷേധിക്കാത്തവരാണെന്നും അർത്ഥമാക്കല്ലേ? നീയും ഞാനും യേശുവിന്റെ നാമത്തെ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയുന്നത്? നമ്മുടെ ജീവിതം കൊണ്ടാ അറിയുന്നത്, ജീവിതം കൊണ്ടാ അറിയുന്നത്. ആ നാമ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നാമം അവിടുന്ന് ഈ ഭൂമിയിൽ വന്നു, നമുക്ക് മുൻപായിട്ട് ഈ ഭൂമിയിൽ നടന്നുപോയി, ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴി അവിടുന്ന് കാണിച്ചിരിക്കുന്നു. ആ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ആ വഴിയിൽ മുന്നോട്ട് പോകും എന്നുള്ള നിലയിൽ യേശുവിന്റെ ആ നാമം നോക്കുക. യേശുവിന്റെ നാമം എന്നാണ് പറയുന്നത്, എന്റെ നാമത്തെ നിഷേധിച്ചിട്ടില്ല. നോ കർത്താവിന്റെ നാമത്തെ ആ നിലയിൽ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ നാം കാണുന്നത് എന്താ, ദൈവാത്മാവിനെ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാറ് അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നോക്കുക, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് മുന്നോടിയായിട്ട് കടന്നുപോയി, ആ വചനത്തെ നാം മുറുകെ പിടിക്കുകയും അതിനെ നമ്മുടെ ജീവിതം കൊണ്ട് നിഷേധിക്കാതിരിക്കുകയും ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ആ വിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് ചുറ്റുപാടുമുള്ള ഒരു ക്രിസ്തീയത ചിലപ്പം ആ നിലയിലായിരിക്കില്ല പറയുന്നത്. അവർ പറയും യേശു ദൈവമായിരുന്നു, ആ അവിടുന്ന് അങ്ങനെ നമുക്ക് യേശുവിനെ അനുകരിക്കാനൊന്നും ഒക്കെയല്ല എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇതാ ഫിലദൽഫിയയിലെ സഭ അവരെന്ത് ചെയ്യുന്നു? യേശുവിന്റെ നാമത്തെ മുറുകെ പിടിച്ചു. യേശുവെ അവിടുന്ന് ഈ ഭൂമിയിൽ വന്നു, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. നോക്കുക, യേശു ക്രിസ്തുവിനെ എന്നല്ല അവിടെയും പറയുന്നത്, യേശുവിനെ. എബ്രായർ 12:12 യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി അവര് അവനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഓ ഭാരവും പാപവും വിട്ടുകളഞ്ഞ് അവനെ ശ്രദ്ധിച്ചു നോക്കി അവന്റെ പിന്നാലെ പോവുകയാണ് അവരെ ചെയ്യുന്നത്. ഈ നിലയിൽ യേശുവിന്റെ നാമം നിഷേധിക്കാതെ നിന്ന ഒരു കൂട്ടരായിരുന്നു ഫിലദൽഫിയയിലെ സഭ. ഒരു സഭയെന്നുള്ള നിലയിൽ ഞാനും നീയും ഇന്ന് എങ്ങനെയായിരിക്കുന്നു? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിനെ ആ നിലയിൽ നമ്മളൊരു മുന്നോടിയായിട്ട് കണ്ടിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് ഉയർത്തി കാണിക്കുന്നുണ്ടോ? ആ നാമത്തെ നിഷേധിക്കാതിരിക്കുന്നുണ്ടോ? അതോ നമ്മുടെ വാക്കുകളിൽ നമ്മൾ യേശു മുന്നോടിയായിട്ട് പോയെന്നും അവൻ നമ്മുടെ മാതൃകയാണെന്നും ഒക്കെ പറയുകയും ഒരു കേവലം ഒരു ഉപദേശം എന്നുള്ള നിലയിൽ അതിനെ പിടിക്കുകയും നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? ഓ ഇവിടെ നോക്കുക, അവനെ എന്ത് ചെയ്തു? എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇവിടെ എന്റെ നാമം നിഷേധിക്കാത്ത അവരെ അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അതിന് അവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. നാം നേരത്തെ 2 വട്ടവും കണ്ടല്ലോ, അവര് അല്പം മാത്രം ശക്തിയുള്ളവരായതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വാതിൽ തുറന്നുവെന്നും അവര് ദൈവത്തിന്റെ വചനം കാത്തതുകൊണ്ട് ദൈവവും അവരെ കാക്കുമെന്നും നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ ഇതാ ദൈവത്തിന്റെ നാമത്തെ ഞാനും നീയും നിഷേധിക്കാതിരുന്നാൽ യേശുവിന്റെ നാമത്തെ പിടിച്ചുകൊണ്ടാൽ യേശു നമുക്ക് വേണ്ടിയും ഒരു കാര്യം ചെയ്യും. അതിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, മധ്യത്തിലുള്ള ഭാഗം, എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ എരിശിലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതുന്നു. നോക്കുക എത്ര വട്ടം നാമം നാമം എന്ന് പറഞ്ഞിരിക്കുന്നു. നീ ഞാനും യേശുവിന്റെ നാമത്തെ മുറുകെ പിടിച്ചാൽ ദൈവം വളരെ കർത്താവ് നോക്കുക അവിടത്തേക്ക് തൃപ്തിയാകാതെ പിന്നെയും പറഞ്ഞേയും പറയുകയാണ്, ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ എരിശിലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെ എഴുതും. സഹോദര സഹോദരി, ഞാനും നീയും ദൈവത്തിന്റെ നാമം മുറുകെ പിടിച്ചാൽ, യേശുവിന്റെ നാമം മുറുകെ പിടിച്ചാൽ, യേശു എന്ത് ചെയ്യും? അവിടുത്തെ നാമം പുതിയ എരിശിലേയും ആ നഗരത്തിന്റെ നാമവും നമ്മുടെ മേലെഴുതും. ദൈവം ആർക്ക് കടക്കാരനല്ല. നീ ഞാനും കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയാൽ ദൈവം നമുക്ക് കടക്കാരനല്ല. നീ 1% മുന്നോട്ട് വെച്ചാൽ, 1 കാലടി മുന്നോട്ട് വെച്ചാൽ, 100 കാലടി മുന്നോട്ട് വെച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ് കർത്താവ്. നോക്കുക, നീ ദൈവത്തെ പ്രതി നിന്റെ ശക്തി വിട്ടുകളഞ്ഞോ, നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നവനാണ് കർത്താവ്. നീ ദൈവത്തെ പ്രതി അവന്റെ കൽപ്പനകൾ കാക്കുന്നോ, നിനക്ക് വേണ്ടി നിന്നെ കാക്കാനായിട്ട് പരീക്ഷാകാലത്തിൽ ജാഗരൂകനായിരിക്കുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. നീ ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കാതെ മുറുകെ പിടിക്കുന്നു എങ്കിൽ നിന്റെ പേരിൽ ഒരു പുതിയ നാമം എഴുതുന്നവനാണ് കർത്താവ്. നോക്കുക, പുതിയ എരിച്ചിലേ എന്ന ആ നാമമാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പുതിയ എരിച്ചിലേന്റെ പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. 21-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ, 9-ാമത്തെ വാക്യത്തിന്റെ മധ്യഭാഗം മുതൽ, വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി, യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതായി കാണിച്ചു തന്നു. നോക്കുക, യെരൂശലേം എന്ന വിശുദ്ധ നഗരം അതാരാണ്? കർത്താവിന്റെ മണവാട്ടിയാണ്, മണവാട്ടിയാണ്. നോക്കുക, ഈ യെരൂശലേമിന്റെ പേരാണ് ഇവരുടെ മേൽ എഴുതുന്നത്. എന്താ അർത്ഥം? ഇവരെ മണവാട്ടി ആ ഒരു പദവിയിലേക്ക് അവരെ ഉയർത്തും എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. പുതിയ എരിശിലേയും ദൈവത്തിന്റെ കർത്താവിന്റെ മണവാട്ടി ആ പേര് എന്റെയും നിന്റെയും മേലെ എഴുതും. എത്ര സന്തോഷകരമായ ഒരു കാര്യം! എന്താണ് നമുക്കതിന് വേണ്ടത്? നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് അവിടുത്തെ നാമം, യേശുവിന്റെ നാമം നിഷേധിക്കാതെ ഇരുന്നാൽ മതി. നോക്കുക, നമ്മൾ അതുപോലെ തന്നെ ഈ ഫിലദൽഫിയയെ കുറിച്ച് പറഞ്ഞത്, അവര് സഹോദര സ്നേഹമുള്ള ഒരു സഭയാണ്. അവരുടെ പേരിന്റെ അർത്ഥം തന്നെ ബ്രദർലി ലവ് എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അന്യോന്യം സഹോദര സ്നേഹം ഉള്ള ഒരു സഭയായിട്ട് ഈ സഭ നിൽക്കുമ്പോൾ ദൈവം അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ 9-ാമത്തെ വചനത്തിന്റെ ഒടുവിലത്തെ ഭാഗം, ഓ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ അറിവാൻ സംഗതി വരുത്തും. നോക്കുക, ദൈവം അവിടെയും കടക്കാരനല്ല. സഹോദര സഹോദരി, നമ്മൾ അന്യോന്യം സ്നേഹിച്ച് ആ സഹോദര സ്നേഹത്തിൽ നിന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം പറയും, ഞാൻ അവരെ സ്നേഹിച്ചു, ആ സഭയെ സ്നേഹിച്ചു. ഓ ഫിലദൽഫിയയെ ഞാൻ സ്നേഹിച്ചു, അവിടെയുള്ള എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിച്ചു എന്ന് അറിവാൻ ഇടവരുത്തും എന്നാണ് അവിടെ പറയുന്നത്. അത് ഞാൻ അവരെ സ്നേഹിച്ചു എന്ന് നമ്മളിവിടെ മലയാളത്തിൽ വായിക്കുമ്പോ പാസ്റ്റ് ടെൻസിൽ പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പണ്ടെന്നോ കാൽവരക്കൂസിലെ 2000 വർഷം മുമ്പ് സ്നേഹിച്ചത് പോലെയാണ് നമുക്കത് തോന്നുക. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഐ ഹാവ് ലവ്ഡ് യു എന്ന് പറയുമ്പോൾ അത് പ്രസന്റൻസിലേക്ക്, വർത്തമാനകാലത്തിലേക്ക് നീണ്ടുവരുന്ന, ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിവാനിടയാണ്. ആരെ? സാത്താന്റെ പള്ളിക്കാർ, അതായത് ക്രിസ്തീയതയുടെ പേര് പറയുന്ന, യഥാർത്ഥത്തിൽ സാത്താനെ ഭജിക്കുന്ന ആളുകൾ, അവര് വരാനും ഇവരെ ദൈവം സ്നേഹിക്കുന്ന ഒരു സഭയാണെന്ന് തിരിച്ചറിയാനും ഇടയാകും. പ്രിയമുള്ളവരെ, നോക്കുക 4-ാമത്തെ അവരുടെ ഗുണം, അന്യോന്യം സ്നേഹിക്കുന്ന സഭയാണ്. ആ സ്നേഹിക്കുന്ന സഭയ്ക്ക് കർത്താവും അവരെ സ്നേഹിക്കുന്നു. നമുക്ക് ഈ വചനങ്ങളെ മുറുകെ പിടിക്കാം. നമ്മുടെ സഭ ഈ നിലയിൽ ഒരു സഭയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അല്പം ശക്തി മാത്രമുള്ളവർ, അല്പം ബലം മാത്രമുള്ളവർ, കർത്താവിന്റെ കൽപ്പനകൾ എത്ര ചെറിയ കൽപ്പനയും കാക്കുവാൻ തയ്യാറുള്ളവർ. അതുപോലെ തന്നെ ഓ അവിടെ നമ്മൾ കണ്ടത് അവരെ യേശുവിന്റെ നാമത്തെ നിഷേധിക്കാത്തവർ, അന്യോന്യമുള്ള സ്നേഹത്തെ മുറുകെ പിടിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ അതൊരു നഷ്ടമായിരിക്കില്ല സഹോദര സഹോദരി. കാരണം എന്താ, അവിടെ നീ ഏതിനെല്ലാം വേണ്ടി, നാല് കാര്യങ്ങൾക്ക് വേണ്ടി നീ നിന്നു. നീ സ്വയംബലം കുറഞ്ഞു വരാനായിട്ട് നിന്നു, അവിടെ കർത്താവ് നിനക്കായിട്ട് ഒരു വാതിൽ തുറന്നു. നീ അവന്റെ കൽപ്പനകൾ കാക്കാനായിട്ട് ജാഗരൂകനായിരുന്നു, കർത്താവ് ചെയ്യുന്നു നിന്നെ പരീക്ഷാകാലത്ത് കാക്കാനായിട്ട് അവിടുന്ന് ജാഗരൂകനായിട്ടായിരിക്കുന്നു. നീ അവിടുത്തെ നാമം നിഷേധിക്കുന്നില്ല, അത് പിടിച്ചുകൊള്ളുന്നു, അതിനെ ജീവിതം കൊണ്ട് ഉയർത്തി കാണിക്കുന്നു. ഫലം എന്താണ്? കർത്താവ് നിന്റെ മേൽ അവന്റെ മണവാട്ടിയുടെ ആ നാമം എഴുതുന്നു. ആ ഒടുവിലായി നമ്മൾ കണ്ടത് സഹോദര സ്നേഹത്തിനായിട്ട് നമ്മൾ അന്യോന്യം പ്രാണനെ വെച്ചു കൊടുക്കുന്നു. ഫലമെന്താ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നോക്കുക, നഷ്ടമല്ല, ഇതൊരു ലാഭക്കച്ചവടമാണ്, ലാഭക്കച്ചവടം. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ലാഭക്കച്ചവടത്തിന് വേണ്ടി നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ഇന്ന് നമ്മള് പത്രമൊക്കെ എടുത്ത് തുറന്നു നോക്കിയാൽ എല്ലായിടത്തും റിബേറ്റും ലാഭവും, ഒന്ന് വെച്ചാ രണ്ട്, ആ നിലയിലുള്ള ലാഭങ്ങളുടെ കാലമായി. ഇവിടെ ഇതാ യഥാർത്ഥത്തിൽ ഒരു ലാഭം. നീയും ഞാനും നമ്മുടെ സ്വന്തം ബലം വിട്ടുകളഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ. ലാഭമാണോ നഷ്ടമാണോ? ഓ, നീയെ കർത്താവിന്റെ വചനം കാത്താൽ കർത്താവ് നിന്നെ പരീക്ഷാകാലത്ത് കാക്കും. ലാഭമാണോ നഷ്ടമാണോ? നീയെ കർത്താവിന്റെ നാമം മുറുകെ പിടിച്ചാൽ ഓ നിന്റെ മേൽ കർത്താവ് സ്വന്തം നാമവും ആ മണവാട്ടി എന്നുള്ള നാമവും എഴുതും. ലാഭമോ നഷ്ടമോ? അന്യോന്യ സ്നേഹത്തിന് വേണ്ടി, ദൈവത്തിന്റെ കൽപ്പനയെ വിശ്വസിച്ച്, സാഹോദര്യ ബന്ധത്തിന് വേണ്ടി ഞാനും നീയും പ്രാണനെ വെച്ചുകൊടുത്താൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് എവിടെ ആക്കി തീർക്കും? ലാഭമാണോ നഷ്ടമാണോ? ഈ ലാഭം കണ്ടിട്ടുള്ളവർ ഇതിനായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് ആ നിലയിൽ ഒരു സഭയായിട്ട് മുന്നോട്ട് പോകാം. സഭയെന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായിട്ട് വ്യക്തികൾ ഓരോരുത്തരും കുടുംബങ്ങളായിട്ടും ഈ കാര്യങ്ങളിൽ അവരുടെ ഹൃദയം കൊണ്ടുവച്ച് അതിനായിട്ട് ബലാത്കാരമുള്ളവരായിട്ട് മുന്നോട്ട് പോകണം. ഒരു പക്ഷേ കുടുംബമായിട്ട് കർത്താവിനെ സേവിപ്പാനായിട്ട് അവസരം ലഭിക്കാത്തവർ, അവരെ നിരാശപ്പെടണ്ട. നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഈ കാര്യങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും, അവരെയും അവിടുന്ന് ഈ സത്യത്തിലേക്ക് കൊണ്ടുവരും. പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, നീയും ഞാനും ദൈവസന്നിധിയിൽ ഒരിക്കൽ നിൽക്കുമ്പോ നമ്മള് നമ്മുടെ ജീവിതത്തിന് കണക്ക് കൊടുത്താൽ മതിയാവും. ഓ, നമ്മള് ആ നിലയിൽ നമ്മളെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾക്കുള്ള കണക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഈ കാര്യങ്ങളിലെ ബലാത്കാരമുള്ളവരായി തിരിച്ചാം. അങ്ങനെ ഇരിക്കുമ്പോ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും. ഫിലദൽഫിയ സഭയെ കുറിച്ച് പറഞ്ഞതുപോലെ അഭിനന്ദനത്തിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയാണ്. ഇത് എത്രയോ നാളായിട്ട് നമ്മൾ സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ സഭയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? നമ്മളെന്താ ഈ പറയുന്നത്? നമ്മൾ എല്ലാ ജാഹിറാശിയും ഇവിടെ നിന്ന് ചില കാര്യങ്ങളെല്ലാം പറയുന്നല്ലോ. എന്തുവാ നമ്മൾ പറയുന്നതിന്റെ ആകത്തുക? സഹോദര സഹോദരി, നിന്റെ അഹംഭാവം കുറഞ്ഞു കുറഞ്ഞു വരണമെന്നാ പറയുന്ന എന്റെ ചുരുക്കം. നേരെ ചൊവ്വേ പറഞ്ഞ, നിന്റെ പണ്ടത്തെ വർത്തമാനം ഒത്തിരി മാറണമെന്നാ പറഞ്ഞു. ഞങ്ങളുടെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കുഞ്ഞുങ്ങള്, ആ ഞങ്ങള്, ഈ നിലയിലാണോ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ? അഹങ്കാരത്തിന്റെ വാക്കുകളാണോ വരുന്നത്? ഞങ്ങൾ കേവന്മാർ എന്ന് നീ ഹൃദയത്തിൽ ചിന്തിക്കുക മാത്രമല്ല, നീ ഒരു മടയനോ മടയിയായോണ്ട് അത് വാക്കുകൾ കൊണ്ട് പുറത്തു വരികയും ചെയ്യുകയാണോ? ദൈവസഭയിൽ വന്നിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നിഗളമാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമെന്ന് നിനക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ലേ? കർത്താവെ എന്നെ കാത്തോണേ, കർത്താവെ എന്നെ സംരക്ഷിച്ചോണേ എന്ന് പ്രാർത്ഥിച്ചാലൊന്നും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സാക്ഷ്യം പറഞ്ഞാലൊന്നും കർത്താവ് നമ്മുടെ വാക്കുകളാല് കബളിപ്പിക്കപ്പെടാനായിട്ട് കഴിയുന്നവനല്ല. പ്രിയമുള്ളവര്, നമ്മുടെ നിഗളം, നമ്മുടെ അഹംഭാവം, നമ്മുടെ സ്വാർത്ഥത ദൈവസഭയിൽ വന്നിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പിന്നെയും എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്നൊരു വൃത്തത്തിലാണോ നീ കഴിയുന്നത്? നീ സ്വാർത്ഥത വിട്ടിട്ടില്ല. സ്വാർത്ഥത പാപമാണ്. നിനക്കിതിനെ കുറിച്ച് നീ എന്നാണ് വിളിച്ചു ലഭിക്കേണ്ടത്? സ്വാർത്ഥത, അതുപോലെ തന്നെ കാപട്യം. ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുക, ഒന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ഒന്നിന് പുറകെ പോകുകയും മറ്റൊരു വേഷം കൊടുക്കുകയും ചെയ്യുക. ഒരിടത്ത് തല കാണിക്കുകയും മറ്റൊരിടത്ത് വാലി കാണിക്കുക. അങ്ങനെ ഒരു മത്സ്യമുണ്ട് നമ്മുടെ പുലിക്കുട്ടിശ്ശേരി ഭാഗങ്ങളിലൊക്കെ. മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരന്മാർക്കറിയാം, അവിടെ ഒരു തരം മീനുണ്ട്. ആ മീൻ എന്ത് ചെയ്യും? ആ പാമ്പിന്റെ അടുത്തും ചെല്ലും, മത്സ്യത്തിന്റെ അടുത്തും ചെല്ലും. ഒരിടത്ത് ചെല്ലുമ്പോൾ പാമ്പിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പാമ്പിനെ പോലുള്ള ഭാഗം അവിടെ കാണിക്കും. മത്സ്യത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മത്സ്യത്തിനെ പോലുള്ള ഭാഗം അവിടെ കാണിക്കും. രണ്ടിടത്ത് ചെന്നാലും വഴിക പരുവത്തിൽ നിന്നു പോകാം. നീയും ഞാനും ആ നിലയിലുള്ള വളരെ വിദഗ്ധരായ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളുകളാണോ? ആളുകളാണെങ്കിൽ മാനസാന്തരപ്പെടുക, അനുദപിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാവണം. എവിടെ ചെന്നാലും കാപട്യമില്ലാത്തവരായിട്ട് നിൽക്കണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകണം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉറങ്ങി നീക്കുമ്പോൾ ആ നിലയിലാകും എന്നല്ല പറഞ്ഞത്. പക്ഷേ ദൈവസഭയിൽ വന്നിട്ട് വർഷങ്ങളായിട്ടും നിനക്കതിൽ മാറ്റമില്ലെങ്കിൽ എന്തോ എവിടെയോ കാര്യമായ ഒരു കുഴപ്പമുണ്ട്, കാര്യമായ കുഴപ്പമുണ്ട്. ആ നമ്മൾ ദൈവസഭയിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഓ പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവത്തോടെ എടുക്കാം. ആ ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇതാ ലവോദിക്കയിലെ സഭയുടെ ആ കാര്യം പറഞ്ഞിട്ട് തൊട്ട് താഴെ മറ്റൊരു സഭയെക്കുറിച്ച്, ക്ഷമിക്കണം, ഫിലദൽഫിയയിലെ സഭയെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ട് താഴെ മറ്റൊരു സഭയെക്കുറിച്ച് പറയുന്നു. അത് ലവോദിക്കയിലെ സഭയാണ്. ലവോദിക്കയിലെ സഭ, ലവോദിക്കയിലെ സഭയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാനും നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഈ ലവോദിക്കയിലെ സഭയെക്കുറിച്ച് ഒരു പ്രത്യേക തിന്മ പറയാനായിട്ടില്ല. അതായത് ഇവരുടെ പെർഗമോസിലെ സഭയെക്കുറിച്ച് പറയുന്നത് പോലെ ബിലയാമിന്റെ ഉപദേശമുണ്ടെന്നോ, തുയഥൈരയിലെ സഭയെക്കുറിച്ച് പറയുന്ന പോലെ ഈസബേലിന്റെ ഉപദേശമുണ്ടെന്നോ, അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്നോ, വിഗ്രഹാർജ്ജിത ഭക്ഷിക്കുന്നുണ്ടെന്നോ ഒന്നും, ഒരു തെറ്റായ ഒരു കാര്യം പോലും ഈ ലവോദിക്കയിലെ സഭയെക്കുറിച്ച് പറയുന്നില്ല. ആകപ്പാടെ പറയുന്നത് എന്താ പറയുന്നത്? ഓ ദൈവത്തോടുള്ള ആ സ്നേഹം അത് തണുത്ത നിലനിർത്തു പോയി, നീ ഇപ്പോഴൊരു വാട്ടവെള്ളത്തിന്റെ പരുവത്തിലായിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. എങ്ങനെയാണ് ലവോദിക്കയിലെ സഭ ഈ നിലയിലായത്? അല്ലെങ്കിൽ ഏത് സഭയാണ് ലവോദിക്കയ സഭ പോലെ പിന്നീടായിത്തീർന്നത്? അത് മറ്റൊരു സഭയല്ല പ്രിയമുള്ളവരെ, അതിന്റെ തൊട്ടുമുകളിൽ കാണുന്ന ഫിലദൽഫിയ സഭ തന്നെയാണ് കുറച്ചു നാളിന് ശേഷം ലവോദിക്കയ സഭയുടെ പരുവത്തിൽ എത്തിച്ചേർന്നത്. കാരണം ഫിലദൽഫിയ സഭയെക്കുറിച്ചും ദുർനടപ്പിനെ കുറിച്ചോ വിഗ്രഹാർത്ഥന ഭക്ഷിക്കുന്നതിനെ കുറിച്ചോ ബിലയാമിന്റെ ഉപദേശത്തെക്കുറിച്ചോ ഈസബേലിന്റെ ഉപദേശത്തെക്കുറിച്ചോ ഫിലദൽഫിയ സഭയെക്കുറിച്ചും പറയുന്നില്ല, സ്മുർണയിലെ സഭയെക്കുറിച്ചും പറയുന്നില്ല. പക്ഷെ നമുക്കിതിന് തൊട്ടുമുകളിൽ കിടക്കുന്ന ഒരു രേഖപ്പെടുത്തിയിരിക്കുന്ന സഭ എന്നുള്ള നിലയിൽ നമുക്ക് ഈ നിലയിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഫിലദൽഫിയ സഭ തണുത്ത് 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 പോയാൽ ഒടുവിൽ അത് ലവോദിക്കയ സഭയായിത്തീരും. എത്ര വലിയൊരു മുന്നറിയിപ്പ്! ഞാനും നീയും നമ്മുടെ സഭ വ്യക്തിപരമായിട്ട് നമ്മൾ ആ ഫിലദൽഫിയ സഭയുടെ രീതിയിലാണ് എന്നാണോ ചിന്തിക്കുന്നത്? ചിന്തിക്കുന്നതെങ്കിൽ ഒരു വലിയ മുന്നറിയിപ്പ് അതിന്റെ താഴെ കിടക്കുന്നു. ലവോദിക്കയ സഭ അങ്ങനെ ആയിത്തീർന്നത് എങ്ങനെയാണ്? ഫിലദൽഫിയ സഭ തണുത്ത് തണുത്ത് വന്ന് നീ ലവോദിക്കയ സഭയായിത്തീർന്നു, വാട്ടവെള്ളത്തിന്റെ പരുവത്തിലായിത്തീർന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടത് സംഭവിച്ചു? എന്തുകൊണ്ടത് സംഭവിച്ചു? നാളുകൾ കഴിഞ്ഞപ്പോൾ അത് ആ ബലാത്കാരം കൈമോശം വന്നുപോയി. ഓ ഇതൊക്കെ ഇങ്ങനെ നടക്കും, ഞായറാഴ്ച ആയാലും ഇവിടെ പാട്ടുണ്ട്. ആ ഒരു സഹോദരൻ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും, പിന്നെ സഹോദരന്മാര് കുറെ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ എത്ര വട്ടം കേട്ടതാ, നമ്മൾ എത്രയോ കോൺഫറൻസുകൾ കണ്ടു, എത്രയോ യൂത്ത് മീറ്റിംഗുകൾക്ക് നമ്മൾ ആതിഥ്യം വഹിച്ചു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. സഹോദര, ഒരു അപകടത്തിന്റെ വക്കിലാണേ നീ. സഹോദരി, നീ ഒരു അപകടത്തിന്റെ വക്കിലാണ്. ഞാന് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ, ഓ വളരെ വളരെ ഹൃദയനൃക്കത്തോടെ പറയട്ടെ, നാം ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുത്തില്ലെങ്കിൽ നാം ഇന്ന് എത്ര നല്ല നിലയിലായിരുന്നാൽ, ഇന്ന് അന്യോന്യം സഹോദര സ്നേഹമുള്ള നിലയിൽ, ശക്തി അല്പം മാത്രമുള്ള നിലയിൽ, ഓ ദൈവവചനം കാക്കുന്ന നിലയിൽ, ദൈവത്തിന്റെ നാമം നിഷേധിക്കാത്തവരെന്നുള്ള നിലയിൽ ഒക്കെ നമ്മൾ അനുഗ്രഹീതരാണെങ്കിലും നമ്മൾ ബലാത്കാരത്തോടെ ഓ മുന്നോട്ട് പോയില്ലെങ്കിൽ നാം ഒരിക്കലെ ചെന്നെത്തിച്ചേരുക എന്ന് പറയുന്നത് ലവോദിക്കയ സഭയുടെ പരുവത്തിലായിരിക്കും എത്തിച്ചേരുന്നത്. എങ്ങനെ നമുക്കത് ഒഴിവാക്കാനായിട്ട് വെക്കും? ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാറുള്ളത് പോലെ, നാം ദിവസം തോറും നമ്മളെ തന്നെ വിധിക്കുകയും ദൈവം പാകെ ജീവിക്കാനായിട്ട് ഓരോ ദിവസവും ബലാത്കാരത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ ആ അപകടം സംഭവിക്കും. ഓ നമുക്ക് പിന്നെ ആ നിലയില് കർത്താവ് സഭയ്ക്ക് പുറത്തായിരിക്കും, ലവോദിക്കയുടെ അവസ്ഥയിലേക്ക് ചെന്ന് എത്തിച്ചേരും. നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങളെ നീ വിളിച്ചു, അവിടുത്തെ രക്തത്താല് ഞങ്ങളെ വീണ്ടെടുത്തു, ദൈവമേ ഒരു സഭയായിട്ട് ഞങ്ങളെ വെച്ചിരിക്കുന്നു. ഈ സഭയില് എനിക്കും ഒരു സ്ഥാനം, എനിക്കും ഒരു സീറ്റ് അവിടുന്ന് തന്നു കർത്താവേ. അവിടുത്തെ ദയയാണ് അന്ന് ആദ്യം ഈ സഭയിൽ കടന്നു വരുമ്പോൾ, ആദ്യം ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ എനിക്ക് എന്ത് യോഗ്യത എന്ന് ഞാൻ ചിന്തിക്കുകയും ദൈവവചനത്തിന് മുമ്പാകെ വിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇന്ന് ഇതെല്ലാം ഒരു ചടങ്ങ് പോലെ ആയി തീർന്നിരിക്കുകയാണോ? ആണോ കർത്താവ്? എന്റെ ബലം, എന്റെ സ്വയബലം അത് കുറഞ്ഞു വരികയാണോ അതോ അത് വർദ്ധിച്ചു വരികയാണോ? കർത്താവെ, നിന്റെ നാമം കാക്കാൻ ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്ന ആ ജാഗ്രത ഇന്നെനിക്ക് കൈവശം വന്നു പോയിട്ടുണ്ടോ? കർത്താവെ, ഞാൻ എന്റെ ജീവിതം കൊണ്ട് നിന്റെ നാമത്തെ നിഷേധിക്കുകയാണോ അതിനെ പിടിച്ചുകൊള്ളുകയാണോ കർത്താവെ ചെയ്യുന്നത്? അന്യോന്യമുള്ള സഹോദര സ്നേഹത്തിൽ കൂട്ടായ്മയിലെ ഞാൻ വർദ്ധിച്ചു വരുന്നുണ്ടോ? കർത്താവെ, ഈ കാര്യത്തിൽ എനിക്കൊരു ബലാത്കാരം ദൈനംദിന അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ മുഖത്തിന് മുൻപാകെ ജീവിക്കുന്ന എന്നെ ദിനംതോറും വിധിക്കുന്ന ആ ഒരു അനുഭവം അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ കർത്താവെ? ദൈവമേ, അങ്ങനെ സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങള് വ്യക്തിപരമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ ഈ കൊച്ചു പ്രാദേശിക സഭ ആ നിലയിൽ ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു ശക്തമായ മുന്നറിയിപ്പുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ ബലാത്കാരമുള്ളവരായില്ലെങ്കിൽ ഞങ്ങൾ ലഘോദിക്കയുടെ ആ മട്ടിൽ എത്തിച്ചേരും. ഇന്നത്രയും നന്മ ഞങ്ങളെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഓ, ആ ശക്തമായ മുന്നറിയിപ്പിന് മുമ്പാകെ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവെ, അനുതാപത്തോടെ വീണ്ടും അവിടുത്തെ മുഖം നോക്കുന്നു. കർത്താവെ, ഇന്ന് ഫിലദൽഫിയയുടെ ചില അവസ്ഥകൾ ഞങ്ങളുടെ സഭയിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തലയ്ക്ക് പിടിക്കാതിരിക്കട്ടെ. ഇന്ന് ഫിലദൽഫിയ സഭയുടെ ചില അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഓ, ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ലവോദിക്കയ്ക്ക് സംഭവിച്ചത് സ്പിരിച്വൽ പ്രൈഡാണ്, ആത്മീയമായ ഒരു നിഗളമാണ് അവരെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ലവോദിക്കയും തമ്മില് അധിക ദൂരമില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് നമ്മുടെ ഇടയിലെ ദൈവം കരുണ തോന്നി ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾക്കെല്ലാം കർത്താവിന് നന്ദി പറയാം. സഹോദരി, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇത്രത്തോളം ചെയ്ത ആത്മീയമായ നിലയിൽ ചെയ്ത നന്മകളൊന്നും നിന്റെ നേട്ടം കൊണ്ടല്ല സഹോദര, നിന്റെ നേട്ടം കൊണ്ടല്ല, അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ദൈവസന്നിധിയിൽ വിനയത്തോടെ ആയിരിക്കാം ദൈവം നമ്മെ സഹായിക്കുക.